2020 ഡിസംബർ 24 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് പ്രകൃതിയുടെ കണ്ണീരിൽ ജ്വലിച്ച കാവ്യയുഗം. ഇന്ദിരാബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നതാ ചിറകുടിഞ്ഞുള്ളരി കാട്ടുപക്ഷി, മഴ തിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി എന്നു പാടാൻ ഇനി ആരുമില്ല. ചൊവ്വാഴ്ച രാത്രി അവിചാരിതമായി മഴ പെയ്യുമ്പോൾ ഈ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങിയിരുന്നു സുഗതകുമാരി ടീച്ചർ. കാത്തുവെക്കാനൊന്നുമില്ലാതെ, തീർത്തു ചൊല്ലുവാൻ അറിവുമില്ലാതെ, പൂക്കളില്ലാതെ, പുലരിയില്ലാതെ, ആർദ്രമേതോ വിളിക്കു പിന്നിലായി പാട്ടുമൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടുനിന്നുവോ തോഴരെ, നന്ദി നന്ദി എന്നുപാടി മലയാളികളായ നമ്മുടെ വാനമ്പാടി പറന്നുപോയി ദൂരെ 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 എങ്ങോ. പ്രകൃതിയുടെ കണ്ണീരും ജ്വാലയും അലിഞ്ഞുചേർന്ന ആ യുഗം അസ്തമിച്ചു. മഹാകവികൾ പലരുണ്ട് മലയാളത്തിൽ, മഹാകവിയത്രി ഒന്നേയുള്ളൂ. പ്രകൃതിയുടെ സ്വകാര്യതയിലൂടെ വാത്സല്യത്തോടെ നടന്നു കയറിയ സുഗതകുമാരി മനുഷ്യന്റെ സ്വാർത്ഥ ചെയ്തികൾക്കുമേൽ ഒരു ചൂണ്ടുപലക സ്ഥാപിച്ചു. തൊട്ടുകളിക്കരുത് പ്രകൃതിയെ എന്ന് നിരന്തരം താക്കീത് ചെയ്യുന്ന ആ ചൂണ്ടുപലകയ്ക്ക് ജീവൻ പകർന്നത് കവിതയുടെ ശ്രുതിമങ്ങാത്ത ചാരുതയാണ്. ഒരു വ്യക്തിക്ക് മരിക്കുക എളുപ്പമാണ്, ഒരു കൂട്ടം മനുഷ്യർ മരിക്കുക എന്നത് സാധ്യവുമാണ്. ഒരു തലമുറ മുഴുവൻ മരിച്ചു പോകാമെന്നും നമുക്ക് കരുതാനാകും. പക്ഷേ ഒരു കവി അഥവാ കവിയത്രി മരിക്കുക എന്നാൽ തലമുറകളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി എന്നാണ് അർത്ഥം. ഒരു യഥാർത്ഥ കവി ഉൽപ്പാദിപ്പിക്കുന്ന സംഗീതം ആ കാലഘട്ടത്തിലെ മാത്രമല്ല, വരും തലമുറകളുടെ കൂടെ നിശ്വാസത്തിന്റെ സംഗീതമാണ്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് സുഗതകുമാരി പാടിയപ്പോൾ അറിയുന്നു നിന്നെ ഞാൻ കൃഷ്ണയെന്ന് അയ്യപ്പ പണിക്കർക്ക് പാടാൻ കഴിഞ്ഞത് സുഗതകുമാരി എന്ന വ്യക്തിയോട് തോന്നിയ പ്രതികരണമായിരുന്നില്ല. കവിക്ക് സനാതനമായ ഒരു മുഖമുണ്ട്. യഥാർത്ഥ കവിത ജ്വലിക്കുന്നത് സത്യത്തിന്റെ സനാതനമായ ആ നറുവെണ്ണയിലാണ്. കപട കവികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സുഗതകുമാരിയും ജീവിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം സുഗതകുമാരി ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ ഭാര്യ ആമിനെയാണ് ഫോൺ എടുത്തത്. ഞാൻ ഇല്ല എന്നറിഞ്ഞപ്പോൾ വേഗത്തിൽ ഫോൺ വെച്ചത് അവൾക്ക് തീരെ ഇഷ്ടമായില്ല. അതിന്റെ പരിഭവം മാറിയത് പിന്നീട് ഒരു മീറ്റിംഗിൽ വെച്ച് കണ്ടപ്പോഴാണ്. ആശയപരമായി ഒരു കാര്യം ചോദിക്കാനാണ് ടീച്ചർ അന്ന് വിളിച്ചത്. മലയാള കവിതയിൽ ആധുനികതയും കാൽപ്പനികതയും ഉത്തരാധുനികതയും നവമാധ്യമ കവിതയും ഉറഞ്ഞുതുള്ളിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് സുഗതകുമാരി കടന്നുപോയത്. അത്യാധുനികമായ അയ്യപ്പ പണിക്കരുടെയും കാൽപ്പനികതയുടെയും നിലാമഴ ചൊരിഞ്ഞ ONV യുടെയും നടുവിലൂടെ ഒരു കവയത്രി നടന്നുവരുന്നു. അവിടെ മഴയും വെയിലും മാത്രമല്ല, കടലും മാമലകളും മാത്രമല്ല, കാടിന്റെ നിഗൂഢതയും കാട്ടരുവിയുടെയും അതിനിടയിലെങ്ങോ ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന മനുഷ്യരുടെയും ജീവിതമുണ്ടെന്ന് സുഗതകുമാരി ഓരോ നിമിഷവും നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനുള്ള മാധ്യമമായിരുന്നു സുഗതകുമാരിക്ക് കവിത. അതിന്റെ അർത്ഥം ഇന്നത്തെ ഫെമിനിസ്റ്റുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പരമ്പരാഗതവാദികൾക്കും അത് ഉൾക്കൊള്ളാനായില്ല. ബാലമണി അമ്മയിലും മാധവിക്കുട്ടിയിലും കാണാനാവാത്ത ഒരു യാത്രയായിരുന്നു അത്. സുഗതകുമാരി നടന്നുവന്ന വഴിയിലൂടെ ഇനി ആരും നടന്നുവരാനും സാധ്യതയില്ല. എല്ലാ അർത്ഥത്തിലും ഏകാഗിയുടെ നടത്തമായിരുന്നു അത്. എന്റെ വഴിയിലെ വെയിലിനും നന്ദി, എന്റെ ചുമലിലെ ചുമടിനും നന്ദി, എന്റെ വഴിയിലെ തണലിലും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും നന്ദി, വഴിയിലെ കൂർത്ത നോവിനും നന്ദി, മിഴിച്ചുവപ്പിച്ച സൂര്യനും നന്ദി എന്ന് തുടങ്ങുന്ന സുഗതകുമാരിയുടെ കവിത ഓർമ്മയിലേക്ക് വീണ്ടും എത്തുന്നു.